നമ്മുടെ പക്കൽ ഉള്ളതിനെ ദൈവകരങ്ങളിൽ സമ്പൂർണമായി ഭരമേൽപ്പിക്കുവാൻ തയ്യാറാകുമെങ്കിൽ അതിനെ ദൈവമെടുത്ത് അത്ഭുതം പ്രവർത്തിക്കുമെന്ന് മറക്കരുത്. ഒരുപക്ഷെ നിങ്ങളുടെ പക്കൽ വളരെയധികം ഒന്നുമില്ലായിരിക്കും, നിങ്ങളുടെ താലന്തുകൾ വളരെ പരിമിതമായവ മാത്രമായിരിക്കും. എന്നാൽ എത്ര തന്നെ നിസ്സാരമായിരുന്നാലും അതിനെ ദൈവത്തിന് പരിപൂർണമായി ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴാണ് ദൈവം അതിനെ വർദ്ധിപ്പിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നത്.
ട്രാൻസ്‌വേൾഡ് റേഡിയോ ഇന്ത്യയുടെ ജീവസന്ദേശ വചന പഠന പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്നും തിരുവചനം പഠിക്കുവാൻ നമുക്ക് ലഭിച്ച അവസരത്തിനായി ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് പഠനം ആരംഭിക്കാം. ബ്രദർ ജോർജ് ഫിലിപ്പ് പഠിപ്പിക്കുന്നു, ശ്രദ്ധിച്ചാലും.
ഏലിയാവിന്റെ പിൻഗാമിയായി വന്ന ഏലീശയുടെ ശുശ്രൂഷയെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ നാം പഠിക്കുവാൻ ആരംഭിച്ചതായിരുന്നുവല്ലോ. ഏലിയാവോട് അന്ത്യത്തോളം പറ്റി നിന്നതിനാൽ ഏലീശയ്ക്ക് ഏലിയാവിന്റെ ആത്മാവിന്റെ ഇരട്ടിപ്പങ്ക് ലഭിച്ചു. ആ വലിയ ശക്തിയോടെ അവൻ മടങ്ങിവരുമ്പോൾ യോർദാനെ അടിക്കുന്നു. അത് ഏലീശയ്ക്ക് കടന്നുപോകുന്നതിനായി വിഭജിക്കപ്പെട്ടു. രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം രണ്ടാം അധ്യായം നാം പഠിച്ചു കഴിഞ്ഞിരുന്നല്ലോ. ഇന്ന് മൂന്നാം അധ്യായത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. മൂന്നും നാലും അധ്യായങ്ങൾ പഠിക്കുവാനായിട്ട് ശ്രദ്ധിക്കാം. മൂന്നാം അധ്യായം ഒന്നാം വാക്യം നാം വായിക്കുമ്പോൾ, യഹൂദ രാജാവായ യഹോശഫാത്തിന്റെ 18-ാം ആണ്ടിൽ ആഹാബിന്റെ മകനായ യഹോരാം ശമരിയിൽ ഇസ്രായേലിന് രാജാവായി. അവൻ 12 സംവത്സരം വാണു എന്ന് വായിക്കുന്നു. ആഹാബിന്റെയും ഇസബേലിന്റെയും പുത്രനായിരുന്നു യഹോരാം. അവന്റെ സഹോദരനായ അഹസ്യാവിന്റെ പിൻഗാമിയായിരുന്നു യഹോരാം. അഹസ്യാവിന് കുട്ടികളില്ലായിരുന്നു എന്ന് നാം വായിച്ചല്ലോ. രണ്ടും മൂന്നും വാക്യങ്ങളിൽ കാണുന്നത്, അവൻ യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്തു, തന്റെ അപ്പനെയും അമ്മയെയും പോലെ അല്ലതാനും തന്റെ അപ്പനുണ്ടാക്കിയ ബാൽ വിഗ്രഹം അവൻ നീക്കിക്കളഞ്ഞു. എന്നാലും ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിച്ചെന്ന് ബാത്തിന്റെ മകനായ യെറോബെയാമിന്റെ പാപങ്ങളെ അവൻ വിട്ടുമാറാതെ മുറുകെ പിടിച്ചു. അഹാബ് പാപം ചെയ്തതുപോലെ യഹോരാം പാപം ചെയ്തില്ല. എന്നാൽ അവൻ യെറോബെയാമിന്റെ പാപങ്ങളെ വിട്ടുമാറാതെ മുറുകെ പിടിച്ചു എന്നത്രേ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കാളക്കുട്ടിയെ ആരാധിക്കുന്ന പാപമായിരുന്നു യെറോബെയാമിന്റെ പാപം. തന്റെ അപ്പൻ ഉണ്ടാക്കിയ ബാൽ വിഗ്രഹം അവൻ നീക്കിക്കളഞ്ഞു എന്നും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്നാലും അവൻ ചില കാര്യങ്ങൾ വിട്ടുമാറാതെ അത് മുറുകെ പിടിച്ചു എന്ന്. വിശ്വാസികളുടെ ജീവിതത്തിൽ ഇതുപോലെ ചില കാര്യങ്ങൾ കണ്ടുവെന്ന് വരാം. ചിലതൊക്കെ വിട്ടുകളഞ്ഞു, ചിലതിനെ മുറുകെ പിടിച്ചു. മുറുകെ പറ്റുന്ന പാപമെന്നാണ് അവയെക്കുറിച്ച് എബ്രായ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, തങ്ങളുടെ ജീവിതത്തിൽ വിട്ടുകളയേണ്ട എന്തെല്ലാമാണ് ഇന്നും മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഒന്ന് പരിശോധിക്കുമോ? കർത്താവ് ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങൾ ഉപേക്ഷിക്കുവാനും സമ്പൂർണമായി അവനുവേണ്ടി ജീവിക്കുന്നതിനും തയ്യാറാവുകയാണ് വേണ്ടത്. മൂന്നാം അധ്യായത്തിന്റെ 4-ഉം 5-ഉം വാക്യങ്ങളിലേക്ക് വരുമ്പോൾ നാം വായിക്കുന്നത്, മോവാബ് രാജാവായ മേശക്ക് അനവധി ആടുണ്ടായിരുന്നു. അവൻ ഇസ്രായേൽ രാജാവിന് 100,000 കുഞ്ഞാടുകളെയും 100,000 ആട്ടുകൊറ്റന്മാരുടെയും രോമം കൊടുത്തുവന്നു. എന്നാൽ ആഹാബ് മരിച്ച ശേഷം മോവാബ് രാജാവ് ഇസ്രായേൽ രാജാവിനോട് മത്സരിച്ചു. മോവാബ് രാജാവ് ഇസ്രായേൽ രാജാവിന് കപ്പം കൊടുത്തുവന്നിരുന്നു എന്നാണ് നാം വായിച്ചത്. എന്നാൽ ആഹാബ് രാജാവ് മരിച്ചപ്പോൾ മോവാബ് സ്വതന്ത്രയായി തീരുവാൻ ശ്രമിക്കുകയാണ്. കപ്പം കൊടുക്കുവാൻ വിസമ്മതിക്കുന്നു. അങ്ങനെ യഹോരാം തന്റെ ആളുകളെ കൂട്ടിവരുത്തുകയും യഹൂദ രാജാവായ യഹോശഫാത്തുമായി സഖ്യത ചെയ്യുകയും ചെയ്തു. മോവാബ്യരെ വീണ്ടും തങ്ങളുടെ ആധിപത്യത്തിന് കീഴിൽ കൊണ്ടുവരികയായിരുന്നു ഇസ്രായേൽ രാജാവായ യഹോരാമിന്റെ ഉദ്ദേശം. തങ്ങളുടെ ആളുകൾക്ക് വെള്ളം കുടിപ്പാൻ ഇല്ലാതെ വന്നപ്പോൾ അവരുടെ ആ പരിശ്രമത്തിൽ മുന്നേറുവാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, മോവാബ്യരാൽ ആക്രമിക്കപ്പെട്ട് പരാജയപ്പെടുന്ന അവസ്ഥയാണ് ഉണ്ടായത്. യഹൂദ രാജാവായ യഹോശഫാത്താണ് വാസ്തവത്തിൽ ഇപ്പോൾ ഈ യഹോരാമിനോട് ചേരുന്നത്. അവൻ ദൈവത്തെ ഭയപ്പെടുന്നൊരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് ഒരു പ്രവാചകനെ വിളിച്ചു വരുത്തുന്ന ആവശ്യം യഹോശഫാത്ത് പറയുന്നു. യഹോവയോട് അരുളപ്പാട് ചോദിക്കുവാൻ ഒരു പ്രവാചകനെ ആവശ്യമാകുന്നു എന്ന് പറയുന്നു. ദൈവിക നടത്തിപ്പ് ഇക്കാര്യത്തിൽ എന്താകുന്നു എന്ന് അറിയുവാനുള്ള താൽപര്യമാണ് യഹോശഫാത്ത് വെളിപ്പെടുത്തുന്നത്. എന്നാൽ വാസ്തവത്തിൽ ഇസ്രായേൽ രാജാവുമായി സഖ്യത ചെയ്യുന്നതിന് മുൻപ് അവൻ യഹോവയോട് അരുളപ്പാട് ചോദിക്കേണ്ടതായിരുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, പലപ്പോഴും ഇതുപോലെയുള്ള സാഹചര്യങ്ങളിൽ നാം എത്തിപ്പെടാറില്ലേ? ദൈവിക ആലോചന കേൾക്കുവാൻ തയ്യാറാകാതെ പലപ്പോഴും നാം ചില കാര്യങ്ങളിൽ ഏർപ്പെട്ടതിനു ശേഷം പിന്നീട് ദൈവസന്നിധിയിൽ ചെല്ലുന്നില്ലേ? നാം സ്വന്തമായി ചില കാര്യങ്ങൾക്ക് തുടക്കമിട്ടതിനു ശേഷം ദൈവം അതിനെ നമ്മുടെ ഹിതപ്രകാരം അനുവദിച്ചു തരയണം എന്നല്ലേ നാം വാസ്തവത്തിൽ ആഗ്രഹിക്കാറുള്ളത്? നാം ഏതൊരു കാര്യത്തിനും ഇറങ്ങി പുറപ്പെടുന്നതിനു മുൻപേ ദൈവഹിതം എന്താകുന്നു എന്ന് പരിശോധിക്കുകയാണ് വേണ്ടത്. ഏലിശയുടെ പക്കൽ യഹോവയുടെ അരുളപ്പാടുണ്ട് എന്ന് യഹോശഫാത്ത് പറഞ്ഞു. 12 വാക്യത്തിൽ നാം അത് കാണുന്നത്. ഏലിശയെക്കുറിച്ച് യഹൂദ രാജാവായ യഹോശഫാത്തിനുണ്ടായിരുന്ന മതിപ്പാണ് ഇവിടെ വെളിപ്പെടുന്നത്. ഏലിശ ദൈവത്തിന്റെ പ്രവാചകനാണെന്നും അവൻ ദൈവഹിതം അറിയിക്കുവാൻ ദൈവം ഉപയോഗിക്കുന്ന മനുഷ്യനാണെന്നും യഹോശഫാത്ത് മനസ്സിലാക്കിയിരിക്കുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, നമ്മെക്കുറിച്ച് മറ്റുള്ളവർക്ക് എന്തഭിപ്രായമാണുള്ളത്? ദൈവിക ആലോചന അറിയിക്കുവാൻ നമ്മെ ദൈവം ഉപയോഗിക്കുന്നു എന്ന ചിന്തയാണോ നമ്മെക്കുറിച്ച് മറ്റുള്ളവർക്കുള്ളത്? ഏലിശയുടെ മറുപടി വളരെ ശ്രദ്ധേയമാണ്. യഹോരാമിനെക്കുറിച്ച് ഏലിശയ്ക്കുണ്ടായിരുന്ന അതൃപ്തി വെളിപ്പെടുത്തുന്നതായിരുന്നു ആ മറുപടി. 13-ഉം 14-ഉം വാക്യങ്ങളിലേക്ക് വരുമ്പോൾ നാം കാണുന്നത്, ഏലിശ ഇസ്രായേൽ രാജാവിനോട്, എനിക്കും നിനക്കും തമ്മിലെന്ത്? നീ നിന്റെ അപ്പന്റെ പ്രവാചകന്മാരുടെ അടുക്കലും നിന്റെ അമ്മയുടെ പ്രവാചകന്മാരുടെ അടുക്കലും ചെല്ലുക എന്ന് പറഞ്ഞു. അതിന് ഇസ്രായേൽ രാജാവ് അവനോട്, അങ്ങനെയല്ല, ഈ മൂന്ന് രാജാക്കന്മാരെയും മോവാബ്യരുടെ കയ്യിൽ ഏൽപ്പിക്കേണ്ടതിന് യഹോവ അവരെ വിളിച്ചു വരുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് ഏലിശ, ഞാൻ സേവിച്ചു നിൽക്കുന്ന സൈന്യങ്ങളുടെ യഹോവയാണ്. യഹൂദ രാജാവായ യഹോശഫാത്തിന്റെ മുഖം ഞാൻ ആദരിച്ചില്ല എങ്കിൽ ഞാൻ നിന്നെ നോക്കുകയോ കടാക്ഷിക്കുകയോ ഇല്ലായിരുന്നു. നോക്കണേ, തുടർന്ന് ദൈവം വിജയം അവർക്ക് നൽകിക്കൊടുക്കുന്നു. അവർക്ക് വെള്ളം ലഭിക്കുമെന്നും അവർ മോവാബ്യരെ പൂർണമായും കീഴടക്കുമെന്നും അവിടെ പറഞ്ഞിരിക്കുന്നു. ഇതിനുവേണ്ടി ദൈവം പ്രവർത്തിക്കുന്ന പ്രത്യേകമായ രീതി ശ്രദ്ധിക്കുക. 16-ാം വാക്യം, അവൻ പറഞ്ഞത് എന്തെന്നാൽ, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഈ താഴ്വരയിൽ അനേകം കുഴികൾ വെട്ടുവിൻ. ഒഴുകി വരുന്ന വെള്ളം ശേഖരിച്ചു വെക്കുന്നതിനാണ് ഈ കുഴികൾ. 20-ാം വാക്യം നോക്കിക്കാട്ടെ, പിറ്റേന്നാൾ രാവിലെ ഭോജനയാഗത്തിന്റെ സമയത്ത് വെള്ളം ഏതോ വഴിയായി വരുന്നത് കണ്ട് ദേശം വെള്ളം കൊണ്ട് നിറഞ്ഞു. തങ്ങളുടെ ദേശം സംരക്ഷിക്കുന്ന മോവാബ്യ സൈന്യം ഇസ്രായേലിനെതിരായി പുറപ്പെട്ടു. 22-ഉം 23-ഉം വാക്യങ്ങളിൽ നാം കാണുന്നത്, 22-ഉം 23-ഉം, രാവിലെ അവർ എഴുന്നേറ്റപ്പോൾ സൂര്യൻ വെള്ളത്തിന്മേൽ ഉദിച്ചിട്ട് മോവാബ്യർക്ക് തങ്ങളുടെ നേരെയുള്ള വെള്ളം രക്തം പോലെ ചുവപ്പായി തോന്നി. അത് രക്തമാകുന്നു, ആ രാജാക്കന്മാർ തമ്മിൽ പൊരുതു, അന്യോന്യം സംഹരിച്ചു കളഞ്ഞാകയാൽ മോവാബ്യരെ കൊള്ളയ്ക്ക് വരുവീൻ എന്ന് അവർ പറഞ്ഞു. ഇവിടെ സഖ്യകക്ഷികളിൽപ്പെട്ട രാജാക്കന്മാർ തമ്മിൽ പോരാട്ടമുണ്ടായി, പരസ്പരം സംഹാരം നടത്തി എന്ന് വിചാരിച്ച് മോവാബ്യർ കൊള്ളയിടുവാൻ പാളയത്തിൽ കടന്നിരുന്നു. ഇസ്രായേലർക്ക് നല്ല ഒരു അവസരമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. 26-ഉം 27-ഉം വാക്യങ്ങൾ, മോവാബ് രാജാവ് പട തനിക്ക് അതിവിഷമമായി എന്ന് കണ്ടപ്പോൾ ഏദോം രാജാവിനെ അണിമുറിച്ച് ആക്രമിക്കേണ്ടതിന് 700 ആയുധപാണികളെ കൂട്ടിക്കൊണ്ടിരുന്നു. എങ്കിലും സാധിച്ചില്ല. ആകയാൽ അവൻ തന്റെ ശേഷം വാഴുവാനുള്ള ആദ്യജാതനെ പിടിച്ച് മതിലിന്മേൽ ദഹനയാകെ കഴിച്ചു. അപ്പോൾ ഇസ്രായേലരുടെ മേൽ മഹാകോപം വന്നതുകൊണ്ട് അവർ അവനെ വിട്ട് സ്വദേശത്തേക്ക് മടങ്ങിപ്പോന്നു. നരബലി മോവാബ്യരുടെ ഇടയിൽ അക്കാലത്ത് സാധാരണമായിരുന്നു. മോവാബ്യ രാജാവ് തന്റെ ദേവനായ ഈ ഖേമോശിന് യാഗം കഴിച്ചതുവഴി ഖേമോഷ് പ്രസാദിക്കുകയും ശത്രുവിൽ നിന്നും തന്നെ രക്ഷിക്കുകയും ചെയ്യുമെന്നാണ് അവൻ വിചാരിച്ചത്. അങ്ങനെയാകുന്നു ഈ നരബലി അവൻ കഴിക്കുന്നത്. 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഏലിശ പ്രവർത്തിച്ച 5 അതിശയ പ്രവൃത്തികളാകുന്നു നാം കാണുന്നത്. ഏലിശയും ഏലിയാവും ചെയ്ത അത്ഭുതങ്ങൾ തമ്മിൽ സാമ്യമുണ്ടെങ്കിലും ഏലിശയുടെ അതിശയങ്ങൾ ഒരളവിൽ ഏലിയാവ് ചെയ്ത അതിശയ പ്രവൃത്തികളേക്കാൾ ശ്രേഷ്ഠമായിരുന്നു. വിധവയുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നതായ പ്രവർത്തനം 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ നാം കാണുന്നു, പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരുത്തി ഏലിശയോട് നിലവിളിച്ചു, നിന്റെ ദാസനായ എന്റെ ഭർത്താവ് മരിച്ചുപോയി, നിന്റെ ദാസൻ യഹോവ ഭക്തനായിരുന്നു എന്ന് നിനക്കറിയാമല്ലോ, ഇപ്പോൾ കടക്കാരൻ എന്റെ രണ്ടു മക്കളെ പിടിച്ച് അടിമകളാക്കുവാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഏലിശയ്ക്ക് അവളുടെ ഭർത്താവിനെ അറിയാമായിരുന്നു എന്ന് തോന്നുന്നു. തന്റെ ഭർത്താവ് ഒരു നല്ല ഭക്തനായിരുന്നു എന്ന കാര്യം അവൾ ഏലിശയെ ഓർമ്മിപ്പിക്കുന്നു. അയാൾ മരിക്കുമ്പോൾ കൊടുത്തു തീർക്കാത്ത ഒരു കടം ശേഷിച്ചിരുന്നു. ഇപ്പോൾ കടക്കാർ വന്ന് അവളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. കടം വാങ്ങുന്ന ആളിന് സ്വന്തമായി വസ്തുവകൾ പണയം വെക്കുവാൻ ഇല്ലെങ്കിൽ തന്റെ മക്കളെ അല്ലെങ്കിൽ അതുപോലുള്ള ആശ്രിതരെ അടിമകളായി സേവ ചെയ്യേണ്ടതിന് പിടിച്ചുകൊണ്ടുപോകുക പതിവാണ്. അതുകൊണ്ട് കടം കൊടുത്ത ആളിന് നിയമപരമായി തന്നെ വിധവയുടെ മക്കളെ അടിമകളാക്കുവാൻ കഴിയുമായിരുന്നു. ഈ സ്ത്രീയുടെ സാഹചര്യം ഒന്ന് മനസ്സിൽ ചിന്തിച്ചു നോക്കുക. എത്ര നിസ്സഹായരായ ഒരു കുടുംബം. അവളുടെ ഭർത്താവ് മരിച്ചുപോയി, വലിയ സമ്പാദ്യങ്ങളോ സ്വത്തോ അവൾക്കില്ലായിരുന്നു. കുറെ കടഭാരവും രണ്ട് മക്കളെയും ശേഷിപ്പിച്ചിട്ടാണ് ആ ഭക്തനായ മനുഷ്യൻ മരിച്ചുപോയത്. ലോകത്തിൽ നിന്ന് ആ മനുഷ്യൻ മാറ്റപ്പെട്ടപ്പോൾ അവൾക്ക് യാതൊന്നും തന്റെ സ്വന്തമായി ഉണ്ടായിരുന്നില്ല. എങ്ങനെയെങ്കിലും മക്കളെ വളർത്തി അവരുടെ സഹായം കൊണ്ട് ജീവിതം മെച്ചപ്പെടുത്താം എന്ന ആഗ്രഹത്തിൽ അവൾ ഓരോ ദിവസവും ജീവിക്കുകയാണ്. എന്നാൽ ഇതാ ഒരു ദിവസം അവളുടെ ഭർത്താവിന് കടം കൊടുത്ത ആൾ വരുന്നു. ഇനിയും ഒരു ദിവസം പോലും മുൻപോട്ട് അവൻ അവധി പറയുവാൻ തയ്യാറല്ല. അയാൾ അതിന് ഒട്ടും മനസ്സുവച്ചില്ല. തന്റെ മക്കളെ അടിമകളാക്കി പിടിച്ചുകൊണ്ടു പോകുകയാണ് അയാളുടെ ഉദ്ദേശം. അവളുടെ ആശയെല്ലാം ഇപ്പോൾ നശിച്ചു. ഇതുപോലെയുള്ള വൈഷമ്യങ്ങളിൽ പ്രതിസന്ധികളിൽ ജീവിക്കുന്നവർ ഒരുപക്ഷെ ഇപ്പോൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കും. കടഭാരത്താൽ പ്രയാസപ്പെടുന്നവർ, ഭാവിയെക്കുറിച്ച് നിരാശപ്പെടുന്നവർ, ഈ പ്രതിസന്ധി ഘട്ടത്തിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് അറിയാതെ നട്ടം തിരിയുന്നവർ. ഈ സ്ത്രീ ചെയ്തത് എന്താണെന്ന് നോക്കാം. അവൾ ഏലിശയുടെ അടുത്തിരുന്നു. അവളുടെ ആവലാതി അവനോട് പറയുന്നു. ഏലിശയുടെ മറുപടി നാം ഒന്ന് നോക്കിക്കേ. രണ്ടാമാകെ ഏലിശ അവളോട്, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം പറക, വീട്ടിൽ നിനക്ക് എന്തുള്ളൂ എന്ന് ചോദിച്ചു. ഒരു ഭരണി എണ്ണയല്ലാതെ അടിയന്റെ വീട്ടിൽ മറ്റൊന്നുമില്ല എന്ന് അവൾ പറഞ്ഞു. ഈ കൊച്ചു കുടുംബത്തെ സഹായിക്കേണ്ടത് തന്റെ കടമയാകുന്നുവെന്ന് ഏലിശ മനസ്സിലാക്കി. അനാഥരെയും വിധവമാരെയും സംരക്ഷിക്കണമെന്ന മോശയുടെ ന്യായപ്രമാണം അവൻ ഓർത്തു. ഏലിശ അവളോട് ചോദിച്ച ചോദ്യം, നിന്റെ പക്കൽ എന്താണ് ഉള്ളത്, എന്തുണ്ട്? നമ്മുടെ പക്കൽ ഉള്ളതിനെ ദൈവകരങ്ങളിൽ സമ്പൂർണമായി ഭരമേൽപ്പിക്കുവാൻ തയ്യാറാകുമെങ്കിൽ അതിനെ ദൈവമെടുത്ത് അത്ഭുതം പ്രവർത്തിക്കുമെന്ന് മറക്കരുത്. ഒരുപക്ഷെ നിങ്ങളുടെ പക്കൽ വളരെയധികം ഒന്നുമില്ലായിരിക്കും. നിങ്ങളുടെ താലന്തുകൾ വളരെ പരിമിതമായവ മാത്രമായിരിക്കും. എന്നാൽ എത്ര തന്നെ നിസ്സാരമായിരുന്നാലും അതിനെ ദൈവത്തിന് പരിപൂർണമായി ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴാണ് ദൈവം അതിനെ വർദ്ധിപ്പിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നത്. നിങ്ങളുടെ ആവശ്യങ്ങൾ എന്തുതന്നെ ആയിരുന്നാലും അത് അത്ഭുതകരമായ രീതിയിൽ നിറവേറ്റിത്തരുവാൻ നമ്മുടെ ദൈവം മതിയായവനാണ്. നിങ്ങൾക്കുള്ളതിനെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാകുമോ? വിശന്നിരുന്ന വലിയ പുരുഷാരത്തെ കണ്ട് മനസ്സലിഞ്ഞ യേശു ശിഷ്യന്മാരോട് നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. വിജനമായ ആ സ്ഥലത്ത് മുന്നറിയിപ്പ് കൂടാതെ അത്രയും പേർക്ക് ആഹാരം വിളമ്പിക്കൊടുക്കുന്നത് ഉണ്ടാക്കിക്കൊടുക്കുന്നത് അസാധ്യമാണെന്ന് ശിഷ്യന്മാർ മനസ്സിലാക്കി. അവർ യേശുവിനെ അത് ധരിപ്പിക്കുകയും ചെയ്തു. കർത്താവ് ചോദിച്ചു, നിങ്ങളുടെ പക്കൽ എന്തുണ്ട് എന്ന്. ഒരു ബാലന്റെ കയ്യിൽ അഞ്ചപ്പവും രണ്ട് മീനും മാത്രമാണ് ഉണ്ടായിരുന്നത്. അതിനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്ന് അവന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ അവിടെ അതിശയം നടന്നതായും അനേകരെ സംതൃപ്തിപ്പെടുത്തുന്നതിന് കർത്താവിന് സാധിച്ചതായും നാം വായിക്കുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര സഹോദരി, ദൈവം ഇന്ന് താങ്കളോട് ചോദിക്കുന്നത് താങ്കൾക്ക് എന്തില്ല എന്നല്ല, പിന്നെയോ താങ്കളുടെ പക്കൽ എന്തുണ്ട് എന്നാണ്. ഉള്ളതിനെക്കുറിച്ച് പറയൂ. നമ്മുടെ നിസ്സാരമായ കഴിവുകളെ, നമ്മുടെ താലന്തുകളെ ദൈവകരങ്ങളിൽ വ്യവസ്ഥ കൂടാതെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാവുമെങ്കിൽ ദൈവം താങ്കളെ അത്യധികമായി അനുഗ്രഹിക്കും. ഈ കാര്യത്തിൽ സംശയമില്ല. നമുക്കുള്ളതിനെ കാണുന്നതിന് പകരം നമുക്കില്ലാത്തതിനെ കാണുവാനുള്ള സ്വഭാവമാണ് മനുഷ്യരിൽ പലപ്പോഴും ഉള്ളത്. നാം നമ്മേക്കാൾ ഉന്നതരായവരോടാണ് നമ്മെ താരതമ്യപ്പെടുത്താറുള്ളത് അല്ലേ? അതുകൊണ്ട് നമ്മുടെ ഇല്ലായ്മയെയും കഴിവുകേടിനെയും കണ്ടുപിടിച്ച് നിരാശപ്പെട്ട് അങ്ങനെ നശിക്കുകയാണ്. നോക്കണേ, ഇങ്ങനെയുള്ള സാഹചര്യം ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. ദൈവം നമുക്ക് തന്നിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി കരയേറ്റാം. അവയെ ദൈവനാമ മഹത്വത്തിനായി ഉപയോഗപ്പെടുത്തുവാൻ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നാലാം അധ്യായത്തിന്റെ 3 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്, അതിന് അവൻ, നീ ചെന്ന് നിന്റെ അയൽക്കാരോടൊക്കെയും വെറും പാത്രങ്ങൾ വായ്പ വാങ്ങുക, പാത്രങ്ങൾ കുറവായിരിക്കരുത്, പിന്നെ നീയും നിന്റെ മക്കളും അകത്ത് കയറി വാതിലടച്ച് പാത്രങ്ങളിലൊക്കെയും പകർന്ന് നിറഞ്ഞത് നിറഞ്ഞത് ഒരു ഭാഗത്ത് മാറ്റിവെക്കുക എന്ന് പറഞ്ഞു. 5 വാക്യം കൂടി നോക്കിക്കാട്ട്. അവൾ അവനെ വിട്ടിച്ചെന്ന് തന്റെ മക്കളോടുകൂടെ അകത്ത് കടന്ന് വാതിലടച്ചു. അവർ അവളുടെ അടുക്കൽ പാത്രങ്ങളെ വെച്ചുകൊടുക്കുകയും അവൾ പകരുകയും ചെയ്തു. അവരുടെ വീട്ടിൽ ഒരു എണ്ണക്കിണർ ഇപ്പോൾ ഉള്ളതുപോലെ തോന്നുന്നില്ലേ? 6ഉം 7ഉം വാക്യങ്ങളിലേക്ക് വരുമ്പോൾ പാത്രങ്ങൾ നിറഞ്ഞ ശേഷം അവൾ തന്റെ മകനോട് ഇനിയും പാത്രം കൊണ്ടുവരിക എന്ന് പറഞ്ഞു. അവൻ അവളോട് പാത്രമൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ എണ്ണ നിന്നുപോയി. അവൾ ചെന്ന് ദൈവപുരുഷനോട് വസ്തുത അറിയിച്ചു. നീ പോയി എണ്ണ വിറ്റ് കടം വീട്ടി ശേഷിപ്പ് കൊണ്ട് നീയും മക്കളും ഉപജീവനം കഴിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. ദൈവം നമ്മെ അനുഗ്രഹിക്കുവാൻ തയ്യാറായിരിക്കുമ്പോൾ അവൻ ധാരാളമായിട്ടാണ് അനുഗ്രഹിക്കുന്നത്. നമ്മുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റി അധികമായി അവൻ നമ്മെ അനുഗ്രഹിക്കുന്നു. അതെ, 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പോഷിപ്പിക്കുക മാത്രമല്ല അവൻ ഒരു വലിയ പങ്ക് ശേഷിപ്പിച്ചതായിട്ട് നാം വായിക്കുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, ദൈവം താങ്കളുടെ ആവശ്യങ്ങളെക്കാൾ വലിയവനാകുന്നു എന്ന് വിശ്വസിക്കുവാൻ താങ്കൾക്ക് സാധിക്കുന്നുണ്ടോ? നമുക്കുള്ളവയെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുവാൻ നാം തയ്യാറാകാത്തതുകൊണ്ട് ഇന്ന് അവൻ അത്ഭുതം പ്രവർത്തിക്കുന്നത് കാണുവാൻ നമുക്ക് സാധിക്കുന്നില്ല. ഫിലിപ്പിയിലെ വിശ്വാസികൾക്ക് പൗലോസ് അപ്പോസ്തലൻ ഇപ്രകാരമാണ് എഴുതിയത്: എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തു യേശുവിൽ പൂർണ്ണമായി തീർത്തു തരുമെന്ന്. നമ്മുടെ സകല ആവശ്യങ്ങളും പൂർണ്ണമായി തീർത്തു തരുവാൻ കഴിവുള്ള, അതിന് മനസ്സുള്ള ഒരു ദൈവത്തിലാണ് നാം ആശ്രയിക്കുന്നത്. അവന്റെ കരങ്ങളിൽ നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ഏലിയാവിന്റെ കാലത്ത് ആ സരാഫാത്തിലെ വിധവയുടെ തുരുത്തിയിലെ എണ്ണ കുറഞ്ഞുപോയിരുന്നില്ല. അവൾ ദൈവത്തിൽ വിശ്വസിച്ചു. ശൂനേങ്കാരത്തി സ്ത്രീയുടെ ആ സംഭവമാണ് തുടർന്ന് വായിക്കുന്നത്. ശൂനേങ്കാരത്തിയായ ഈ സ്ത്രീ ഏലിശ എപ്പോഴെല്ലാം ആ വഴിയായി കടന്നുപോയിട്ടുണ്ടോ അപ്പോഴെല്ലാം ഏലിശയെ സ്വീകരിക്കുകയും സൽക്കരിക്കുകയും ചെയ്തിരുന്നു എന്ന് നാം വായിക്കുന്നു. 9-ഉം 10-ഉം വാക്യങ്ങളിലേക്ക് നാം വരുമ്പോൾ അവിടെ കാണുന്നത് അവൾ അവനെ സ്വീകരിക്കുന്നതാണ്. 9-ഉം 10-ഉം വാക്യങ്ങൾ: അവൾ തന്റെ ഭർത്താവിനോട്, നമ്മുടെ വഴിയായി കൂടെ കൂടെ കടന്നുപോകുന്ന ഇയാൾ വിശുദ്ധനായ ഒരു ദൈവപുരുഷൻ എന്ന് ഞാൻ കാണുന്നു. നാം ചുവരോട് കൂടിയ ചെറിയൊരു മാളികമുറി പണിതുണ്ടാക്കുക. അതിൽ അവനൊരു കട്ടിലും ഒരു മേശയും ഒരു നാൽക്കാലിയും ഒരു നിലവിളക്കും വെക്കുക. അവൻ നമ്മുടെ അടുക്കൽ വരുമ്പോൾ അവന് അവിടെ കയറി പാർക്കാമല്ലോ എന്ന് പറഞ്ഞു. അന്ന് മുതൽ ഇന്നയോളം അനേകം വിശ്വാസികളുടെ ഭവനങ്ങളിൽ ഇതുപോലെ പ്രത്യേക മുറി ക്രമീകരിക്കാറുണ്ട്. ഏലിശയ്ക്ക് വേണ്ടി എല്ലാ ഇപ്പോഴും തുറന്നുകിടന്നിരുന്ന ഒരു ഭവനം. എത്ര മനോഹരമായ ഒരു കാര്യമല്ലേ? ഇന്ന് വലിയ വീടുകൾ എല്ലായിടത്തും പണിയുന്നത് നാം കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. എന്നാൽ ദൈവമക്കൾക്ക് കടന്നുവന്ന് വിശ്രമിക്കുന്നതിനും ശുശ്രൂഷിക്കുന്നതിനുമായി പ്രത്യേകമായ ഒരു മുറി നമ്മുടെ പദ്ധതിയിൽ നാം ഉൾപ്പെടുത്താറുണ്ടോ? ശൂന്യംകാരത്തെ സ്ത്രീക്ക് ഏലിശയെക്കുറിച്ച് ഉണ്ടായിരുന്ന അഭിപ്രായം അവൾ തന്റെ ഭർത്താവിനോട് പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്: നമ്മുടെ വഴിയായി കൂടെ കൂടെ കടന്നുപോകുന്ന ഇയാൾ വിശുദ്ധനായൊരു ദൈവപുരുഷൻ എന്ന് ഞാൻ കാണുന്നു. ഒരു ദൈവദാസനെക്കുറിച്ച് പറഞ്ഞു കേൾക്കേണ്ട ഏറ്റവും നല്ല ഒരു കാര്യമത്രേ ഇവിടെ നാം കാണുന്നത്. ഏലിശയുടെ പ്രസംഗം അവൾ അതുവരെ കേട്ടിരുന്നില്ല എന്നാണ് ഞാൻ കരുതുന്നത്. ഏലിശയുടെ നടപ്പും പെരുമാറ്റവും അവൾ ദിവസേന ശ്രദ്ധിച്ചുകൊണ്ടായിരുന്നു. ഈ ദൈവഭക്തനും വിശുദ്ധനുമായ മനുഷ്യൻ എന്നാണ് അവൾ ഏലിശയെക്കുറിച്ച് മനസ്സിലാക്കിയത്. അവന്റെ പെരുമാറ്റത്തിൽ നിന്ന് അവൾ അത് മനസ്സിലാക്കി. നമ്മുടെ പെരുമാറ്റവും നടപ്പും കാണുന്നവർ നമ്മെക്കുറിച്ച് ശൂന്യംകാരത്തി പറഞ്ഞതുപോലെയുള്ള അഭിപ്രായം പറയുവാൻ ഇടയാകുമോ? നേരെ മറിച്ച് മോശമായ അഭിപ്രായമാണ് ഇന്ന് ജനത്തിന് പലപ്പോഴും ദൈവവേലയിലായിരിക്കുന്നവരെക്കുറിച്ച് പറയുവാനായിട്ടുള്ളതല്ലേ? നാം പറയും അത് മറ്റുള്ളവർ നമ്മളെ തെറ്റിദ്ധരിക്കുന്നത് കൊണ്ടാകുന്നു എന്ന്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊന്ന് സ്വയപരിശോധന ചെയ്യാം. നമ്മുടെ വാക്കുകളേക്കാൾ അധികം ശക്തമായി നമ്മുടെ പ്രവൃത്തികൾ സംസാരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് എന്ന കാര്യം നാം ഒരിക്കലും വിസ്മരിച്ചുകൂടാ. അനേകം കണ്ണുകൾ നമ്മെ വളരെ ശ്രദ്ധയോടെ നോക്കുന്നുണ്ട് എന്ന് നാം മറക്കരുത്. അനേകം കാതുകൾ നമ്മെ ശ്രദ്ധിക്കുന്ന കാര്യം നാം ഒരിക്കലും വിട്ടുകളയരുത്. നമ്മെക്കുറിച്ച് ശൂന്യംകാരത്തി പറഞ്ഞ സാക്ഷ്യമാണോ ഇന്ന് മറ്റുള്ളവർ പറയുന്നത് എന്ന് ഒന്ന് ശോധന ചെയ്യാം. ദൈവമക്കളെ ആദരിക്കുകയും ശുശ്രൂഷിക്കുകയും സൽക്കരിക്കുകയും ചെയ്യുന്ന കാര്യത്തിൽ ശൂന്യംകാരത്തി നമുക്കൊരു മാതൃകയത്രേ. എളിയവനെ ആദരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്നാണ് ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. 11-17 വരെയുള്ള വാക്യങ്ങളിൽ ആ ശൂന്യംകാരത്തിയുടെ വീട്ടിൽ നടക്കുന്ന പ്രത്യേക അത്ഭുതം നാം കാണുന്നു. ഈ വൃദ്ധ ദമ്പതികൾക്ക് ഒരു മകനില്ല എന്നതായിരുന്നു ആ കുടുംബത്തിലുണ്ടായിരുന്ന ഒരു കുറവ്. അവൾ അത് ഏലിശ അറിയിക്കുന്നു. അത് ദൈവം അവർക്ക് നൽകുമെന്ന് ഏലിശ വാഗ്ദാനം ചെയ്യുന്നു. അങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്തതായി കാണുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവരെ ദൈവം സ്നേഹിക്കുകയും അവരുടെ ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കി അത് നിവർത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ദൈവമാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ നാം സ്നേഹിക്കുകയും മാനിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ ദൈവഹിതപ്രകാരം അവൻ നമുക്ക് നൽകിത്തരും. നമ്മുടെ അത്യാഗ്രഹം പൂർത്തീകരിക്കുവാനായിട്ടല്ല, നമുക്ക് പിന്നീട് ദോഷത്തിന് ആയിത്തീരുന്ന കാര്യങ്ങളല്ല. ദൈവത്തിനറിയാൻ നമുക്ക് വേണ്ടത് എന്താകുന്നു എന്ന് ഏറ്റവും നല്ലതവൻ നമുക്ക് നൽകിത്തരും. ദൈവത്തെ മാനിക്കുന്നവരെ ദൈവവും മാനിക്കും. എന്നാൽ ഇവരുടെ ജീവിതത്തിൽ വേറൊരു പ്രശ്നമുണ്ടാകുന്നു. അവർക്കൊരു കുട്ടിയെ ലഭിച്ചു, അവർക്ക് വലിയ സന്തോഷമായി. എന്നാൽ ഒരു ദിവസം ആ കുട്ടി മരിക്കുന്നു. ബാലൻ വളർന്നപ്പോൾ ഏതാനും വർഷങ്ങൾക്ക് ശേഷം അവൻ മരിച്ചുപോയി. ഏലിശ അവനെ ഉയർപ്പിച്ചതായി കാണുന്നു. ഏലിയാവ് ചെയ്തതുപോലെയാണ് ഏലിശയും ഇവിടെ ചെയ്യുന്നത്. മരിച്ച കുട്ടിയുമായി വ്യക്തിപരമായി അവൻ അവനെ സ്പർശിച്ചപ്പോൾ ജീവൻ തിരികെ കിട്ടി. ഇവിടെയും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു വലിയ തത്വം, അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായ നാം യേശുക്രിസ്തുവുമായി വ്യക്തിപരമായി ബന്ധപ്പെടുമ്പോൾ ജീവൻ പ്രാപിക്കുന്നു എന്നതാണ്. അവനിൽ നമുക്ക് ജീവനുണ്ട്, അവൻ ജീവനാണ്. ഈ സംഭവത്തിന്റെ വിശദമായ വിവരം 21 മുതൽ 37 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് വായിക്കുവാൻ കഴിയും. ആ ഭാഗം മുഴുവൻ ഞാൻ വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല, നിങ്ങളത് വായിച്ചു നോക്കിയാൽ പ്രത്യേകമായിട്ട് മനസ്സിലാക്കുവാൻ കഴിയും. ഈ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന 4-ാമത്തെ അതിശയം കൂടി ഞാൻ പറയട്ടെ. പ്രവാചക ശിഷ്യന്മാർക്ക് ആഹാരം കൊടുത്തതിനെ സംബന്ധിച്ചുള്ളതാണ് ആ അതിശയം. ക്ഷാമകാലമായിരുന്നു അത്. പ്രവാചക ശിഷ്യന്മാരിൽ ഒരാൾ കാട്ടുപഴങ്ങളും പച്ചക്കറികളും ശേഖരിക്കുവാൻ പോയി. തങ്ങൾക്ക് ലഭിച്ചതുകൊണ്ട് ഒരു നല്ല കറി അവനുണ്ടാക്കി. 38 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്, അനന്തരം എലീശ ഗിൽഗാലിൽ പോയി. അന്ന് ദേശത്ത് ക്ഷാമമുണ്ടായിരുന്നു. പ്രവാചക ശിഷ്യന്മാർ അവന്റെ മുൻപിൽ ഇരിക്കുമ്പോൾ അവൻ തന്റെ ബാല്യക്കാരനോട്, നീ വലിയ കലം അടുപ്പത്ത് വെച്ച് പ്രവാചക ശിഷ്യന്മാർക്ക് പായസം ഉണ്ടാക്കുക എന്ന് പറഞ്ഞു. ഒരുത്തൻ ചീര പറിപ്പാൻ വയലിൽ ചെന്ന് ഒരു കാട്ടുവള്ളി കണ്ട് മടി നിറയെ പേച്ചുര പറിച്ചുകൊണ്ടുവന്നു. അവർ അറിയായികയാൽ അരിഞ്ഞു പായസക്കലത്തിൽ ഇട്ടു. അവർ അത് ആളുകൾക്ക് വിളമ്പി. അവർ പായസം കുടിക്കുമ്പോൾ നിലവിളിച്ചു, ദൈവപുരുഷനായുള്ളവേ, കലത്തിൽ മരണമെന്ന് പറഞ്ഞു. അവർക്ക് കുടിപ്പാൻ കഴിഞ്ഞില്ല, മാവ് കൊണ്ടുവരുവീൻ എന്ന് അവൻ പറഞ്ഞു. അത് കലത്തിലിട്ടു, ആളുകൾക്ക് വിളമ്പിക്കൊടുക്ക എന്ന് പറഞ്ഞു. പിന്നെ ദൂഷ്യമായുള്ളതൊന്നും കലത്തിൽ ഉണ്ടായിരുന്നില്ല. ഏലീശ അതിനെ ദൂഷ്യമല്ലാത്തതാക്കി തീർത്തതായി നാം കാണുന്നു. 42 മുതൽ 44 വരെയുള്ള വാക്യങ്ങളിൽ 100 പേർക്ക് അത്ഭുതകരമായി ഭക്ഷണം ഏലീശ നൽകിക്കൊടുക്കുന്നതാണ് നാം കാണുന്നത്. ഞാനൊന്ന് വായിക്കാം. അനന്തരം ബാൽ ശാലീശയിൽ നിന്ന് ഒരാൾ ദൈവപുരുഷൻ ആദ്യഫലമായിട്ട് 20 യവത്തപ്പവും മലരും പൊക്കണത്തിൽ കൊണ്ടുവന്നു. ജനത്തിന് അത് തിന്മാൻ കൊടുക്ക എന്ന് അവൻ കൽപ്പിച്ചു. അതിന് അവന്റെ ബാല്യക്കാരൻ, ഞാൻ ഇത് 100 പേർക്ക് എങ്ങനെ വിളമ്പും എന്ന് പറഞ്ഞു. അവൻ പിന്നെയും, ജനത്തിന് അത് തിന്മാൻ കൊടുക്ക, അവർ തിന്നുകയും ശേഷിപ്പിക്കുകയും ചെയ്യുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ അവർക്ക് വിളമ്പിക്കൊടുത്തു. യഹോവയുടെ വചനപ്രകാരം അവർ തിന്നുകയും ശേഷിപ്പിക്കുകയും ചെയ്തു. ഇവിടെ 5 അപ്പവും 2 മീനും കൊണ്ട് 5000 നമ്മുടെ കർത്താവ് പോഷിപ്പിക്കുകയും ശേഷിപ്പിക്കുകയും ചെയ്ത സംഭവമാണ് ഇത് ഓർമ്മിപ്പിക്കുന്നത്. യെരോബെയാം ദേശത്തുനിന്ന് ലേവിയ പുരോഹിതന്മാരെ നീക്കിക്കളഞ്ഞിരുന്നതുകൊണ്ട് മോശയുടെ ന്യായപ്രമാണത്തോട് വിശ്വസ്തനായിരുന്ന ഒരു വ്യക്തി തന്റെ ആദ്യഫലം പ്രവാചക ശിഷ്യന്മാരുടെ അടുത്ത് കൊണ്ടുവന്ന് അവർക്ക് കൊടുക്കുന്നു. 20 യവത്തപ്പവും മലരുമായിരുന്നു ആദ്യഫലമായി കൊണ്ടുവന്നത്. അത് എല്ലാവർക്കും മതിയാകുമായിരുന്നില്ല. എന്നാൽ ഏലീശ ഇവിടെ ചെയ്തത് വളരെ ശ്രദ്ധേയമാണ്. ദൈവം ഇന്നും അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാകുന്നു. നാം വിശ്വാസത്തോടെ അവന്റെ അടുക്കൽ കടന്നു ചെല്ലുമെങ്കിൽ ദൈവം നമ്മിൽ വലിയ അത്ഭുതം പ്രവർത്തിക്കുവാൻ മതിയായവനാണ്. അതിനവൻ ആഗ്രഹിക്കുന്നു. പലപ്പോഴും നാം ഇതുപോലെ പ്രത്യക്ഷത്തിൽ കാണുന്ന പല കാര്യങ്ങളെക്കുറിച്ചും ആകുന്നു ചിന്തിക്കുന്നത്. എന്നാൽ അതിനേക്കാൾ വലിയ എത്രയോ അത്ഭുതങ്ങൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചുകൊണ്ടാണിരിക്കുന്നത്. അത് കാണുവാനും അതിന് ദൈവത്തോട് നന്ദിയുള്ളവരായി ജീവിക്കാനും നമുക്ക് സാധിക്കുന്നുണ്ടോ? ഏലീശയെ ദൈവം എടുത്ത് ഉപയോഗിക്കുന്നത് നോക്കൂ. ഏലീശ നമ്മെപ്പോലെയുള്ളൊരു മനുഷ്യനായിരുന്നു. എന്നാൽ ദൈവത്താൽ ഉപയോഗിക്കപ്പെടുവാൻ അവൻ സ്വയം സമർപ്പിച്ചപ്പോൾ ദൈവം അവനെ അതിശക്തമായി ഉപയോഗിക്കുന്നു. നമ്മെ ആക്കിയിരിക്കുന്ന സ്ഥാനങ്ങളിൽ നമുക്ക് ദൈവത്താൽ ഉപയോഗിക്കപ്പെടുവാൻ തക്കവണ്ണം ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുവാൻ കഴിയുമോ? പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവെ, അവിടുന്ന് ഞങ്ങൾക്ക് നൽകി തന്ന നല്ല ആലോചനയ്ക്കായി വീണ്ടും ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഏലീശ തന്റെ ജീവിതം ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചപ്പോൾ ദൈവം അവനെ ശക്തമായിട്ട് ഉപയോഗിച്ചതുപോലെ കർത്താവെ, ഞങ്ങളെ ആക്കിയിരിക്കുന്ന സ്ഥാനങ്ങളിൽ വിശ്വസ്തയോടെ ആ ശൂന്യംകാരത്തി ഏലീശയോട് പറഞ്ഞതുപോലെ മറ്റുള്ളവർ ഞങ്ങളെക്കുറിച്ച് പറയുവാൻ കഴിയേണ്ടതിന് അവിടുത്തെ വചനത്തിനനുസരിച്ച് ജീവിപ്പാനും പ്രവർത്തിപ്പാനും അവിടെ ഞങ്ങളെ സഹായിക്കണമേ. ഒരിക്കലും കർത്താവെ അവിടുത്തെ നാമത്തിന് ദോഷം വരുത്തുന്ന വിധത്തിൽ ജീവിപ്പാനോ ചിന്തിപ്പാനോ പ്രവർത്തിപ്പാനോ അവിടെ ഞങ്ങളെ അനുവദിക്കരുത്. ദൈവകൃപ കൊണ്ട് ഞങ്ങളെ ഇന്ന് നിറച്ചാട്ട്. തിരുനാമത്തിനായി ഫലപ്രദമായി ജീവിപ്പാൻ അവിടെ ഞങ്ങളെ ഇന്ന് ഒരുക്കിക്കാട്ട്. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ.
വിഷയവിഭജനം ആവശ്യമുള്ളവർ ഇന്ന് തന്നെ ഞങ്ങളുമായി ബന്ധപ്പെട്ടാലും.
ഇന്നത്തെ പഠനം താങ്കൾക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെട്ടത് എന്നറിവാൻ ഞങ്ങൾ വളരെ ആഗ്രഹിക്കുന്നു. ഇന്ന് തന്നെ ഒരു കത്തെഴുതുക. എഴുതുമ്പോൾ താങ്കളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളും എഴുതുക. ശ്രോതാക്കളുടെ കത്തുകളാണ് ഞങ്ങൾക്ക് ശുശ്രൂഷയിൽ ഉത്സാഹം തരുന്നത്. ഞങ്ങളുടെ വിലാസം: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. വിലാസം ഒരിക്കൽ കൂടി: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരളം. ഇമെയിൽ ഐ ഡി malayalamttb@radio882.com.
ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ ഇനി പറയുന്ന നമ്പറിൽ വിളിച്ചാലും 1-860-4255-882. നമ്പർ ഒരിക്കൽ കൂടി: 1-860-4255-882.
ഇന്റർനെറ്റിലും ഞങ്ങളുടെ പരിപാടി ലഭ്യമാണ്. വെബ്സൈറ്റ് radio882.com.
ലോകത്തിൻ പാപം ചുമന്നോൻ സ്നേഹമോടെ നിന്നെ വിളിച്ചിരുന്നു. ലോകത്തിൻ പാപം ചുമന്നോൻ സ്നേഹമോടെ നിന്നെ വിളിച്ചിരുന്നു. ഭാരപ്പെടും മനുജാ ചഞ്ചലും വേണ്ടി. വന്നിടുക ധൈര്യമായി നീ ചേർത്തിടും യേശു നിന്നെ. ഭാരപ്പെടും മനുജ ചഞ്ചലം വേണ്ടിയും. ലോകത്തിൻ പാപം ചുമന്നോ സ്നേഹമോടെ നിന്നെ വിളിച്ചിരുന്നു. ഭാരപ്പെടും മനുജ ചഞ്ചലം വേണ്ടി. ലോകത്തിൻ വെളിച്ചമായവൻ നിന്റെ പാതയിൽ ദീപമായിടും. ലോകത്തിൻ വെളിച്ചമായവൻ നിന്റെ പാതയിൽ ദീപമായിടും. പാന്ധന നല്ല സഖിയായെന്നും നേർവിധിയിൽ നടക്കും. ഭാരപ്പെടും മനുജ ചഞ്ചലം വേണ്ടിയും. ഭാരപ്പെടും മനുജ ചഞ്ചലം വേണ്ടിയും. ലോകത്തിൻ പാപം ചുമന്നോ സ്നേഹമൂടെ നിന്നെ വിളിച്ചിരുന്നു. ലോകത്തിൻ പാപം ചുമന്നോ.